കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് ദൈവകരുണയുടെ തിരുനാളിനോടൊരുക്കമായി നൊവേനയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ച് ഇന്ന ദിവസം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയ തിരുനാളിൻ്റെ ദിനത്തിലെത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നൊവേനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിച്ചതാണ്. ദൈവത്തിൻ്റെ വലിയ കരുണ അനേകം ആത്മാക്കളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ ഈശോ തൻ്റെ കാൽവരി യാഗത്തിലൂടെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ലോകത്തിൻ്റെ മേൽ തൻ്റെ കാരുണ്യം വെളിപ്പെടുത്തി. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ ദൈവം തൻ്റെ കാരുണ്യം ലോകത്തിൻ്റെ മേൽ വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കണം. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ഞാൻ അനുഭവിച്ച ദൈവത്തിൻ്റെ കാരുണ്യം പങ്കുവെക്കാൻ പറ്റണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ എന്ന് കർത്താവ് പറയുന്നത്. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഈ ദിവസക്കാലം ശരിക്കും പിന്നെ വ്യക്തിപരമായിട്ടും പേഴ്സണലായിട്ടൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏതാനും നിമിഷം ഇരുന്ന് ധ്യാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കരുണയാലാണ്. നമ്മുടെ യോഗ്യതകൾക്കപ്പുറം ദൈവം നമ്മെ സ്നേഹിച്ചതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ബലഹീനതകളിലും നമ്മുടെ പാപാവസ്ഥകളിലും നമ്മുടെ കുറവുകളിലും ദൈവം നമ്മെ സ്നേഹിച്ചതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. അതായത് അർഹിക്കാത്തത് നൽകി ദൈവം നമ്മെ സ്നേഹിച്ചതാണ് ദൈവത്തിൻ്റെ കരുണ. പ്രഭാകർക്ക് എഴുതിയ ലേഖനം 5:8 തിരുവചനത്തിൽ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം പാപികളായിരിക്കെ, അങ്ങനെ പറയുന്നത്, ഞാനും നിങ്ങളും പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ പിതാവായ ദൈവം തൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ അയോഗ്യരായിരുന്ന നമ്മെ യോഗ്യരാക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവനെ കാൽവരിയുടെ നെറുകയിൽ അവസാനത്തുള്ളി രക്തവും ചിന്താൻ അനുവദിച്ചുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ മേൽ കടന്നു വരാനിരുന്ന പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം മകൻ്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്നെയും നിങ്ങളെയും പിതാവായ ദൈവം സ്വന്തമാക്കിയതാണ്, നേടിയെടുത്തതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. അപ്പൊ ആ കാരുണ്യമാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരുണ തന്നെയാണ്. ദുഃഖവളിയിൽ നമ്മൾ ആഘോഷിച്ച് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. പെസഹ വ്യാഴം നമ്മൾ ആഘോഷിച്ച ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൽ നിരന്തരം ആഘോഷിക്കേണ്ടതും ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ കരുണയാണ്. ആ കാരുണ്യം പിൻവലിക്കപ്പെട്ടാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പാപത്തിൽ തുടരേണ്ടി വരും. നമുക്ക് ദൈവിക സംരക്ഷണമില്ലാത്തൊരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നിരാശയിലും കുറ്റബോധത്തിലൊക്കെ നമ്മുടെ ആയുസ് മുഴുവനും തള്ളി നീക്കേണ്ടി വരും. അവിടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ സ്വന്തമാക്കുമ്പോൾ ഏതു നിമിഷവും ഏത് ജീവിതത്തിൻ്റെ അനുഭവത്തിലും എൻ്റെ കർത്താവിങ്കിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധ്യമാണെന്നുള്ള ബോധ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് തരുന്നത്. അത് ഇങ്ങനെ വിരിച്ചു പിടിച്ച കരങ്ങളുമായി ഒരപ്പൻ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ കാത്തിരിക്കുന്നത് പോലെ പിതാവായ ദൈവം നമ്മളൊക്കെ എപ്പോഴൊക്കെ ദൈവസ്നേഹത്തിൽ നിന്ന് മകന്നു പോകുന്നുവോ, നഷ്ടപ്പെട്ടു പോകുന്നുവോ, അപ്പോഴൊക്കെ വിരിച്ച കരങ്ങളുമായി ഒരപ്പൻ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് തരുന്ന ഏറ്റവും മനോഹരമായ ചിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണ അനുഭവിച്ചവരാണ് നമ്മൾ. ഇന്നത്തെ വായനകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തിനും ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും സാക്ഷികളായി തീരുക എന്നുള്ള വിളിയാണ്. ആദ്യ വായന പത്രോസ് കടന്നു പോകുന്ന വഴികളിൽ അപ്പസ്തോലന്മാർ ഉദ്ധിതനായ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചു, ആത്മാവിൻ്റെ ശക്തമായ അനുഭവം അവർക്ക് കിട്ടി. അതേ തുടർന്ന് അവർ ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കുക, ഉദ്ധിതനായ കർത്താവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. പ്രഘോഷണം കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടൊക്കെ ഉദ്യതനായ കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആദ്യവാനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പത്രോസ്ലീഹ നടന്നു പോകുമ്പോ പോകുന്ന വഴികളിൽ വഴിയോരങ്ങളിൽ രോഗികളായിരുന്നവര്, പിശാചിത് ബാധിതര്, മറ്റു പല രോഗങ്ങളാൽ അലട്ടപ്പെട്ടവരെല്ലാവരും കൊണ്ടൊന്ന് വഴിയോരങ്ങളിൽ കടത്തി. എന്തിനാണെന്നറിയാവോ? വചനം പറയുന്നു, പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, അവന്റെ നിഴൽ പതിച്ച സകലരും സൗഖ്യം പ്രാപിച്ചു. അവന്റെ നിഴൽ പതിച്ച സകലരും സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ കാൽവരി കുരിശിൽ പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ കാരുണ്യത്തിന്റെ കുരിശിന്റെ നിഴലിലായിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാ നിമിഷവും എല്ലാ നേരവും ആ സൗഖ്യം സ്വീകരിക്കുന്നത് പോലെ, ആ കാരുണ്യം അനുഭവിച്ച, ഔദ്ധ്യതനായ ക്രിസ്താവിന്റെ സ്നേഹം അനുഭവിച്ച, ആത്മാവിന്റെ നിറവുള്ള പത്രോസിന്റെ നിഴലിൽ പോലും സമാനമായ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു കരുണയനുഭവിച്ച ജീവിതത്തിന് അനേകരുടെ ജീവിതത്തിലേക്ക് സൗഖ്യം നൽകാൻ പറ്റുമെന്നാണ് അതിനർത്ഥം. ഉദ്ധിതനായ കർത്താവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുണയും ആവോളം അനുഭവിച്ച ഒരു ജീവിതത്തിന് അവരുടെ സാന്നിധ്യം, അവരുടെ നിഴല് പോലും അനേകർക്ക് സൗഖ്യമായിട്ട് മാറും. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഇങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ ജീവിക്കുമ്പോഴൊക്കെ പലരുടെയും സാന്നിധ്യം അരോചകമായിട്ടും അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിക്കുന്നതാകാം. എന്നാൽ ചിലരുടെയൊക്കെ സാന്നിധ്യം സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ കാരണമാകും. ഞങ്ങളെപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഈ ആലയത്തില് ബഹുമാനപ്പെട്ട കാര്യച്ഛൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഞങ്ങൾ വലിയ സന്തോഷമാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ അച്ഛന്റെ അസാന്നിധ്യം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷണത്തിനിരിക്കുമ്പോ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ അച്ഛന്റെ സാന്നിധ്യം വലിയ സൗഖ്യത്തിന്റെയും ആനന്ദത്തിന്റെ ഒക്കെ കാരണമാണ്. എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളില് അപ്പന്റെ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം, മക്കളുടെ സാന്നിധ്യം, സഹോദരങ്ങളുടെ സാന്നിധ്യം ഒക്കെ പലപ്പോഴും സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും സാന്നിധ്യമാകുന്നതിന് പകരം അസ്വസ്ഥതകളുടെയും മുറിവുകളുടെയും അപകടകരമായ വിപരീത ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒക്കെ സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുമല്ലാതെ കണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കർത്താവിന്റെ കരുണ അനുഭവിക്കാത്ത ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവെ എന്റെ മേലും എന്റെ കൂടപ്പിറപ്പിന്റെ മേലും എന്റെ അപ്പന്റെ മേലും എന്റെ അമ്മയുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം കരുണ അനുഭവിച്ച ജീവിതം അനേകർക്ക് സൗഖ്യമായിട്ട് മാറും. കാരണം പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ കാരുണ്യം, സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും ആത്മരക്ഷയുമായിട്ട് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതേ കരുണയനുഭവിച്ച ജീവിതങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ഒരാത്മാവ് സ്വന്തം ജീവിതത്തിൽ ദൈവം എന്നോട് കാണിച്ച കരുണ എന്തെന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ അവന്റെ അവളുടെ സാന്നിധ്യമുണ്ടല്ലോ, സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും വിശുദ്ധീകരണത്തിന്റെയും ആത്മരക്ഷയുടെയും സാന്നിധ്യമായി ഒരു കുടുംബത്തിൽ മാറുന്നുള്ളതാണ്. അങ്ങനെ മാറുന്നില്ലേ? അങ്ങനെ എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റിയിട്ടില്ലേ? നമ്മൾ കർത്താവിന്റെ കരുണ അനുഭവിച്ചിട്ടില്ല. തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ കരുണ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ്. കരുണ അനുഭവിച്ചെങ്കിൽ എന്റെ പടിവാതിക്കൽ കടക്കുന്ന ലാസറിൽ എനിക്ക് കാണാൻ പറ്റും, കരുണ കാണിക്കാൻ പറ്റും. എന്റെ കൂടെയുള്ളവരോട് എനിക്ക് കരുണ കാണിക്കാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീനോട് കർത്താവ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്, കാരുണ്യത്തിന്റെ മൂന്ന് വഴികളുണ്ട്. ഒന്ന്, പ്രവൃത്തികളിലൂടെ കരുണ കാണിക്കുക. രണ്ട്, വാക്കുകളിലൂടെ കരുണ കാണിക്കുക. മൂന്ന്, പ്രാർത്ഥനയിലൂടെ കരുണയുള്ളവരായി തീരുക. പ്രവൃത്തികളിലൂടെ കരുണ കാണിക്കാൻ ആവോളം ചാൻസ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ കൂടുതൽ സാധ്യതകൾ നമുക്ക് കിട്ടുന്നത് വാക്കുകളിലൂടെ കരുണ കാണിക്കാനായിരിക്കും. സംസാരത്തിലൂടെ, നമ്മുടെ വരുന്ന അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളിലൂടെയും നമുക്ക് കരുണ കാണിക്കാൻ പറ്റണം. കൂടിച്ചേർക്കുകയാണ്, പ്രാർത്ഥനയിലൂടെ കരുണ കാണിക്കണം. അപ്പൊ ഈ മൂന്ന് വഴികൾ വിശുദ്ധ ഫൗസ്റ്റിനിലേക്ക് കർത്താവായ യേശു വെളിപ്പെടുത്തി കൊടുത്തതാണ്. കരുണ കാണിക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തി കൊടുത്താണ്. പ്രവൃത്തികളിലൂടെ കരുണ കാണിക്കുക, കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ എന്ന് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ദാഹിക്കുന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. വിശക്കുന്നവനായി വന്നു, ഭക്ഷിക്കാൻ തന്നു. വസ്ത്രമില്ലാത്തവന് നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, രോഗികളായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതൊക്കെ കാരുണ്യത്തിന്റെ പ്രവൃത്തികളാണ്. സംസാരത്തിലൂടെയും കരുണ കാണിക്കാൻ പറ്റും. അവരെ നമ്മളെ കുറിച്ച് കുറ്റം പറയുമ്പോഴും പരദൂഷണം പറയുമ്പോഴും മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ നമുക്കെതിരെ സംസാരിക്കുമ്പോഴും അവനെ കുറിച്ച് നല്ലത് പറയുമ്പോ നമ്മൾ ശരിക്കും കർത്താവിന്റെ കരുണ അനുഭവിച്ചവരാണ്. അതാണ് ഈശോ ചെയ്തത്. അതായത് നമ്മുടെ യോഗ്യതകളല്ല കർത്താവ് കണ്ടത്, നമ്മൾ അയോഗ്യരായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിന്റെ കരുണ. നമ്മൾ പാപികളായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കുംഭസാര കൂട്ടിലും നമ്മൾ അനുഭവിക്കുന്ന ഈ കരുണയല്ലേ നമ്മൾ ഇന്നലകളിൽ ഇടറിപ്പോയ മനോഭാവത്തോടെ കർത്താവിന്റെ കുംഭസാര കൂട്ടിലേക്ക് എത്തുമ്പോ കർത്താവ് പറയും, മോനെ മോളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് ആത്മാവിന്റെ വലിയ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ട് കർത്താവ് നമ്മളെ പറഞ്ഞയക്കുമ്പോ അവിടെയും അനുഭവിക്കുന്നത് കർത്താവിന്റെ കരുണയാണ്. അതായത് നമ്മുടെ പാപത്തിന്റെ അവസ്ഥകളോ നമ്മുടെ കുറവുകളോ നമ്മുടെ വീഴ്ചകളോ ഇന്നലകളിൽ നമ്മൾ ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചുവെന്നോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. മറിച്ച് കർത്താവിന്റെ കാരുണ്യത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോ നമ്മുടെ അയോഗ്യതകൾക്കും അപ്പുറം നമ്മുടെ കുറവുകൾക്കും അപ്പുറം എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുക, അതാണ് ദൈവത്തിന്റെ കരുണ. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ കരുണ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ കരുണയുള്ളവരായി തീരുമെന്ന് ചോദിച്ചാൽ ഇതേ കാരുണ്യം നമ്മുടെ കൂടെയുള്ളവരോട് വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കരുണയുള്ളവരായി മാറുക. അർഹിക്കാത്ത സ്നേഹം കൊടുക്കാൻ പറ്റണം. എന്റെ അപ്പൻ ഒരു സ്നേഹം അർഹിക്കുന്നില്ലായിരിക്കും, എന്റെ അമ്മ ഒരു സ്നേഹം അറിയിക്കുന്നില്ല. കാരണം എന്താ? സംസാരവും പ്രവൃത്തികളൊക്കെ അതുപോലുള്ള പ്രവൃത്തികളാ. എന്റെ മാതാപിതാക്കളും എന്റെ കൂടപ്പുറപ്പുകളും എന്റെ അയൽവാസികളൊക്കെ അല്പം പോലും കരുണ അറിയിക്കാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളും നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അവരോട് സ്നേഹത്തോടും കാരുണ്യത്തോടും തിരിച്ച് പെരുമാറുമ്പോഴാണ് നമ്മൾ കരുണയുള്ളവരായി അല്ലെങ്കിൽ കർത്താവിന്റെ കാരുണ്യത്തിൽ പങ്കുകാരാകുന്നവരായിട്ട് മാറുക. അവിടെ യോഗ്യതകൾ ഒന്നും പരിഗണിക്കാതെ സ്നേഹിക്കാൻ പറ്റും. എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളെ അവഗണിച്ചുകൊണ്ട് എന്റെ ജീവിത പങ്കാളിയെ, എന്റെ മാതാപിതാക്കളെ, എന്റെ കൂടപ്പിറപ്പുകളെ, അവർ പറഞ്ഞ വാക്കുകൾ, മുറിപ്പെടുത്തിയ വാക്കുകൾ, ഇന്നലകളിൽ ഹൃദയം മുറിപ്പെടുത്തുന്ന, തുളച്ചു കയറുന്ന വിപരീതമായ വാക്കുകൾ സംസാരിച്ചത് ഇന്നും മനസ്സിലുണ്ട്. ഇതെല്ലാം മറന്നിട്ട് സ്നേഹിക്കാൻ പറ്റും. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും എനിക്ക് കരുണ കാണിക്കാൻ പറ്റും. എന്നെ കുറിച്ച് ഇന്നു വരെ നല്ലത് പറഞ്ഞിട്ടില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് എനിക്ക് എന്റെ വായ് തുറക്കുമ്പോ നല്ലത് പറയാൻ പറ്റുമോ? ഇവിടെയൊക്കെയാണ് നമ്മൾ കരുണ കാണിക്കുന്നവരായിട്ട് മാറുക. അപ്പോ അനുദിന ജീവിതത്തിൽ ദൈവകാരുണ്യം അനുഭവിച്ചവരായി നമ്മൾ ജീവിക്കുകയും ആ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ തിരുനാള് പൂർണ്ണമായിട്ടും അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുക. അതല്ലെങ്കിൽ ദൈവകരുണയുടെ സ്റ്റാറ്റസ് ഇടും, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കും. ഇന്നലേക്ക് എന്തോരം പേരാ വിളിച്ചു ചോദിച്ചു, അച്ഛാ ഇവിടെ ദൈവകരുണയുടെ തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് പരിപാടികൾ വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനുണ്ട്, അതാണല്ലോ ഏറ്റവും വലിയ ദൈവത്തിന്റെ കരുണ. നമുക്ക് എന്ത് യോഗ്യതയുണ്ടായിട്ട് കർത്താവ് നമ്മളെ നേടിയത്? നമുക്ക് എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് കർത്താവ് സ്വന്തം ശരീരവും രക്തവും നമുക്ക് വേണ്ടി പകുത്തു തന്നിട്ട് ഇതാ ഇതാണ് മോനെ എന്റെ കരുണയെന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മളെ നേടിയില്ലേ? വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ കരുണ. പറഞ്ഞു, ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട്, 3 മണിക്ക് ദൈവകരുണയുടെ നൊവേനയും കരുണയുടെ ശുശ്രൂഷയുണ്ട്, എല്ലാ ദിവസവും ഉണ്ടത്. 3 മണി സമയം കർത്താവിന്റെ കാരുണ്യം വെളിപ്പെട്ട സമയത്ത് ഈ ആലയത്തില് അനീശ്വചനായിട്ട് ആരംഭിച്ച ദൈവകരുണയുടെ മണിക്കൂറിൽ കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനപ്പുറം പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ദൈവകരുണ ആഘോഷം വിശുദ്ധ കുർബാനയാണ്. അവിടെ നമ്മുടെ അയോഗ്യതകൾക്കും അപ്പുറം സ്വന്തം ശരീരവും രക്തവും നമുക്കായി പങ്കുവെച്ച് പകുത്തു തന്നുകൊണ്ട് പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മെ സ്നേഹിക്കുന്നതാണ് ദൈവത്തിന്റെ ഏറ്റവും ശക്തമായ കരുണ. അത് വിശുദ്ധ കുർബാനയിലാണ് പിതാവായ ദൈവം വെളിപ്പെടുത്തി. അപ്പൊ അതിനേക്കാൾ അപ്പുറം കരുണയൊന്നുമില്ല. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അണയുമ്പോൾ, ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദിവ്യ കാരുണ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ, കരുണ അനുഭവിക്കുന്നവരായ നമ്മൾ കരുണ കാണിക്കാൻ മറന്നുപോകുമ്പോൾ, ദൈവത്തിന്റെ കാരുണ്യം ആവോളം ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച നമ്മൾ ദൈവത്തിന്റെ കാരുണ്യം പങ്കുവെക്കാൻ മറന്നു പോകുമ്പോ ഈ തിരുനാളിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയാണ്. അർത്ഥശൂന്യമായ തിരുനാൾ ആഘോഷത്തിലാണ് നമ്മൾ പങ്കുചേരുന്നതെന്ന് തിരിച്ചറിയണം. കൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ നീ എന്നോട് എന്റെ ജീവിതത്തോട് എന്റെ കുടുംബത്തോടൊക്കെ കാണിച്ച കാരുണ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുമ്പോ, എന്റെ കർത്താവേ എന്റെ ജീവിതത്തിലും ഈ കാരുണ്യം വെളിപ്പെടുത്താൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ കാരുണ്യത്തിന്റെ വക്താക്കളാകാൻ പറ്റാതെ പോയ നിമിഷങ്ങളുണ്ട്. ക്ഷമിക്കാതിരിക്കുമ്പോ, സ്നേഹിക്കാതിരിക്കുമ്പോ, വിട്ടുകൊടുക്കാതിരിക്കുമ്പോ, എളിമപ്പെടാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ ദൈവകാരുണ്യത്തിന്റെ മുമ്പിൽ മുഖം തിരിച്ച് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. വാപ്പ് ചോദിക്കുന്നതോടൊപ്പം കർത്താവിന്റെ ഈ കരുണയുടെ തിരുനാളിൽ പങ്കുചേരുമ്പോ കർത്താവെ നിന്റെ കാരുണ്യത്തിന്റെ വക്താക്കളായി, നിന്റെ കാരുണ്യത്തിന്റെ സാക്ഷികളായി തീരാൻ എന്നെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.